വിശ്വാസികളെന്ന് അഭിമാനിക്കുന്നവരിൽ ചിലർ വളരെയേറെ വിശാല മനസ്കരായിരിക്കുവാൻ താല്പര്യപ്പെടുന്നു. അവർ വിസ്കി കുടിക്കുന്നതിനോട് എതിരുള്ളവരാണ്, എന്നാൽ ബിയർ കുടിക്കും. തങ്ങൾ വിശാല മനസ്കരാകുന്നു എന്നുള്ള ചിന്ത അവർക്കത് നൽകുമെന്നാണ് അവർ കരുതുന്നത്. അതിൽ അവർ സന്തുഷ്ടരാണ് താനും. കാരണം സമൂഹത്തിലെ വിശാലന്മാരുമായി കമ്പനി കൂടുവാനും അതേസമയം ദൈവമക്കളായി ജീവിക്കുവാനും കഴിയുന്നുവല്ലോ.
ട്രാൻസ് വേൾഡ് റേഡിയോ ഇന്ത്യയുടെ മലയാള പഠന പരിപാടിയായ ജീവസന്ദേശത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ പഠനത്തിനായി കാതോർത്തിരിക്കുന്ന എല്ലാവരെയും ഞങ്ങൾ വന്ദനം ചെയ്യട്ടെ. ദൈവത്തിന്റെ മനുഷ്യൻ തികഞ്ഞവനാകുന്നത് എപ്പോഴാണ്? ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനുമായി ആരെങ്കിലും ഉള്ളപ്പോൾ. ആരാണ് അങ്ങനെയൊരാൾ? അതെ, ദൈവനിശ്വാസിയുമായ ദൈവത്തിന്റെ തിരുവചനം. ദൈവത്തിന് ഇന്ന് നമ്മോട് സംസാരിക്കുവാനുള്ള മാർഗം അതൊന്നു മാത്രമാണ്. അത് നമുക്ക് മനസ്സിലാക്കി തരുന്നത് ദൈവാത്മാവിന്റെ സഹായം കൊണ്ടാണ്. ഇന്നും ദൈവത്തിന് നമ്മോട് പറയുവാനുള്ളത് എന്താണെന്നറിയുവാൻ ദൈവാത്മ സഹായത്തോടെ പഠനം ശ്രവിക്കാം. ബ്രദർ ജോർജ് ഫിലിപ്പ് പഠിപ്പിക്കുന്നു. അതിനു മുമ്പായി നമ്മുടെ കണ്ണുകളെ അടച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കാം. പ്രിയ പിതാവേ, അങ്ങയ്ക്ക് ഇന്ന് ഞങ്ങളോട് പറയാനുള്ളത് കേൾക്കാൻ ഞങ്ങൾ വന്നിരിക്കുന്നു. ഞങ്ങളോട് സംസാരിക്കണമേ. ഞങ്ങളുടെ ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തുവാൻ പരിശുദ്ധാത്മാവാം ദൈവമേ അങ്ങ് ഇന്നത്തെ വചനത്തെ ഉപയോഗിക്കണമേ. ഏകാഗ്രതയും ഉത്സാഹവും ഞങ്ങൾക്ക് നൽകിയാട്ടെ. ക്രിസ്തു യേശുവിന്റെ നിസ്തുല്യ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ.
ദൈവം വെളിച്ചമാകുന്നു എന്നും എങ്ങനെ ദൈവമക്കൾക്ക് ദൈവവുമായി കൂട്ടായ്മ സാധ്യമാകും എന്നുമുള്ളതായിരുന്നു ഇതുവരെ യോഹന്നാന്റെ വിഷയം. അതായത് ഒന്ന് യോഹന്നാൻ രണ്ടാം അധ്യായത്തിന്റെ രണ്ടാം വാക്യം വരെ. ഇനിയും ഒരു പുതിയ ഭാഗം ആരംഭിക്കുകയാണ്. ഇവിടുത്തെ വിഷയം ദൈവം സ്നേഹമാകുന്നു എന്നും ദൈവത്തിന്റെ പ്രിയ മക്കൾക്ക് എങ്ങനെ അന്യോന്യം കൂട്ടായ്മ സാധ്യമാകും എന്നുമുള്ളതാണ്. നേരത്തെ വെളിച്ചത്തിൽ നടക്കുന്നതിനെക്കുറിച്ചാണ് യോഹന്നാൻ സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഇനിയും സ്നേഹത്തിൽ നടക്കുന്നതിനെക്കുറിച്ചാണ് അവൻ സംസാരിക്കുവാൻ പോകുന്നത്. ഈ ലേഖനത്തിന്റെ ഹൃദയമാകുന്നു സ്നേഹമെന്നുള്ളത്. സ്നേഹമെന്നുള്ള പദം 33 പ്രാവശ്യം ഈ ലേഖനത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതിന്മേൽ ഒരു വലിയ ഊന്നൽ കൊടുത്തിരിക്കുന്നതായി നാം കാണുന്നതാണ്. ഈ ഭാഗം നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ വളരെ ശ്രദ്ധേയമാണെന്ന് ഓർക്കണം. ഈ ഭാഗങ്ങൾ പല പ്രാവശ്യം വായിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിച്ചാലും ഒന്ന് യോഹന്നാൻ രണ്ടാം അധ്യായത്തിന്റെ മൂന്നാം വാക്യമാകുന്നു ഇനിയും ചിന്തിക്കുവാനുള്ളത്. ഞാനൊന്ന് വായിക്കാം. ഒന്ന് യോഹന്നാൻ 2:3. അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നുവെങ്കിൽ നാം അവനെ അറിഞ്ഞിരിക്കുന്നു എന്ന് അതിനാൽ അറിയുന്നു. വിശ്വാസിയുടെ സുരക്ഷിതത്വവുമായി ഈ വാക്യത്തിന് യാതൊരു ബന്ധവുമില്ല എന്ന് ഞാൻ ആദ്യമേ സൂചിപ്പിക്കട്ടെ. യോഹന്നാൻ ഇവിടെ നിർണയത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ദൈവമക്കൾ എന്ന നിലയിൽ നാം ഒരു കുടുംബത്തിലാണ്. എന്നാൽ നാം ദൈവ കുടുംബത്തിലാകുന്നു എന്നുള്ള ഉറപ്പ് നമുക്ക് എങ്ങനെ പ്രാപിക്കാം? യോഹന്നാൻ പറയുന്നത് ആ നിർണയം ഉണ്ടാകുന്നത് അവിടുത്തെ കൽപ്പനകളെ പ്രമാണിക്കുന്നത് കൊണ്ടാകുന്നു. അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നുവെങ്കിൽ എന്ന് പറഞ്ഞിരിക്കുന്നതിനാൽ 10 കൽപ്പനകളെ അല്ല ഇവിടെ സൂചിപ്പിക്കുന്നത്. യോഹന്നാൻ ഇവിടെ നിയമപരമായ കാര്യങ്ങൾ ഒന്നും കൈകാര്യം ചെയ്യുകയല്ല, അവൻ കുടുംബപരമായ കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. 10 കൽപ്പനകൾ ഒരു രാഷ്ട്രത്തിന് മൊത്തം നൽകിയതാണ്. എല്ലാ പരിഷ്കൃത രാഷ്ട്രങ്ങളും അവരുടെ നിയമങ്ങൾ ഈ 10 കൽപ്പനകളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നോർക്കണം. 10 കൽപ്പനകൾ രക്ഷിക്കപ്പെടാത്തവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്, ലോകക്കാർക്ക് വേണ്ടിയിട്ട്. തൻ്റെ സ്വന്തം ഭവനത്തിലുള്ളവർക്ക് വേണ്ടി ദൈവം ചിലതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവ തൻ്റെ മക്കൾക്കായുള്ള കൽപ്പനകളാകുന്നു. ഉദാഹരണത്തിന് ഗലാത്തി ലേഖനം 6:2 രണ്ടാം വാക്യത്തിൽ തൻ്റെ കുടുംബത്തോട് ദൈവം പറഞ്ഞിരിക്കുന്നത് തമ്മിൽ തമ്മിൽ ഭാരങ്ങളെ ചുമപ്പീൻ, ഇങ്ങനെ ക്രിസ്തുവിന്റെ കൽപ്പന നിവർത്തിപ്പീൻ എന്നാണ്. 1 തെസലോനിക്കർ 4:2 പൗലോസ് ക്രിസ്തുവിന്റെ ഭവനത്തിലുള്ളവരോട് പറയുന്നത് ഞങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആജ്ഞയാൽ ഇന്ന കൽപ്പനകളെ തന്നു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അവയിൽ ചില കൽപ്പനകൾ 1 തെസലോനിക്കർ 5:5 പറഞ്ഞിട്ടുണ്ട്. അവിടെ ഞാൻ വാസ്തവത്തിൽ 22 കൽപ്പനകൾ എണ്ണി. ഇവിടെ ഇതാ ഏതാനും കൽപ്പനകൾ, അവയിൽ നിന്നെടുത്തതാണ്. ഒന്ന്, എല്ലാറ്റിലും സന്തോഷിപ്പീൻ. അതൊരു കൽപ്പനയാണ്. താങ്കൾ ഒരു സന്തോഷമുള്ള ദൈവം ഇതിലായിരിക്കണം എന്നത്ര ദൈവം ആഗ്രഹിക്കുന്നത്. പിന്നെ ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ എന്ന് വേറൊരു കൽപ്പന. പ്രാർത്ഥനയുടെ ഒരു മനോഭാവത്തെക്കുറിച്ചാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ആത്മാവിനെ കെടുക്കരുത് എന്ന് മറ്റൊരു കൽപ്പന. അതായത് ആത്മാവിനോട് ഇല്ല എന്ന് പറയരുത് എന്ന് ചുരുക്കം. കർത്താവിനെ വേണ്ട എന്ന് പറയരുത്. ആത്മാവാണല്ലോ നമ്മോട് കർത്താവിനെക്കുറിച്ച് വന്ന് പറയുന്നത്, ദേശി കർത്താവിനെക്കുറിച്ച്. കർത്താവ് വിശ്വാസികൾക്ക് നൽകിയ കൽപ്പനകളിൽ ചിലതാണ് ഞാൻ ഈ പറഞ്ഞതൊക്കെ. ഒരു ദൈവ പൈതൽ അവനിഷ്ടമുള്ളതുപോലെ ചെയ്യില്ല. ക്രിസ്തുവിന് ഇഷ്ടമുള്ളതുപോലെ ആയിരിക്കും ഒരു ദൈവവൈതൽ ചെയ്യുന്നത്. കർത്താവിനെ പ്രസാദിപ്പിക്കുന്നവനായിരിക്കും ഒരു ദൈവവൈതൽ. അതായിരിക്കും അവനെപ്പോഴും ആഗ്രഹിക്കുന്നത്. നാം അവനെ അറിഞ്ഞിരിക്കുന്നു എന്ന് അതിനാൽ അറിയുന്നു എന്ന് നാം വായിച്ചല്ലോ. മറ്റാർക്കുമില്ലാത്ത ഒരു ഉയർന്ന അറിവ് തങ്ങൾക്കുണ്ടെന്ന് അവകാശപ്പെട്ടിരുന്ന ജ്ഞാനവാദികൾക്ക് മറുപടി കൊടുക്കുകയാണ് യോഹന്നാൻ ഈ ലേഖനത്തിൽ ആദ്യോടന്തം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരുടെ ആ ചിന്താഗതി ദുരുപദേശമാകുന്നതാണോ? അതായത് മറ്റാർക്കുമില്ലാത്ത ഒരു ഉയർന്ന അറിവുണ്ടെന്നുള്ള ചിന്താഗതി. അവർ പഠിപ്പിച്ചത് മൊത്തം ദൈവജനത്തിന് വിരുദ്ധമാണ്. മറ്റാർക്കുമില്ലാത്ത അറിവ് തങ്ങൾക്കുണ്ടെന്ന് അവകാശപ്പെടുന്നത് എല്ലാ കാലത്തും ദുരുപദേശമായി കാണാറുണ്ട്. അപ്പോസ്തലനായ യോഹന്നാൻ പറയുന്നത് പ്രധാന കാര്യം യേശുക്രിസ്തുവിനെ അറിയുന്നതാണ് എന്നത്രേ. ദൈവവുമായുള്ള ബന്ധം, കർത്താവിനെ, അതെ യേശുക്രിസ്തുവിനെ നമുക്കറിയാം എന്നുള്ളതിൻ്റെ ഉറപ്പെന്താണ്? അതിൻ്റെ തെളിവെന്താണ്? പ്രിയ സ്നേഹിത, ഒരു വലിയ പങ്ക് വിശ്വാസികളുടെ സുരക്ഷിതത്വത്തിൽ വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ തന്നെ അവർക്ക് രക്ഷയുടെ നിർണയം അഥവാ ഉറപ്പില്ല. അതിൻ്റെ കാരണം വ്യക്തമാണ് താനും. നാം അവനോട് അനുസരണക്കേട് കാണിക്കുന്നവരാണെങ്കിൽ നാം ദൈവമക്കളാണോ അല്ലയോ എന്ന് നമുക്കറിയുവാൻ സാധിക്കില്ല. പലരെയും ഈ കാര്യത്തിൽ സംശയിക്കുന്നതിൻ്റെ കാരണം ഇതുതന്നെയാണ്. ക്രിസ്തുവിനോടുള്ള അനുസരണം അത്യാവശ്യമാണ്. അതത്രേ ഉറപ്പിൻ്റെ യഥാർത്ഥ അടിസ്ഥാനം. അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കാതെ രക്ഷാനിർണയം അസാധ്യമാണ്. നിർണയമുണ്ടെന്ന് വാദോരാതെ പറഞ്ഞതുകൊണ്ട് നിർണയമാകില്ല. അങ്ങനെ വേണമെങ്കിൽ പറഞ്ഞുകൊണ്ട് നടക്കാം. എന്നാൽ ഹൃദയത്തിൻ്റെ ആഴത്തിൽ അത് അല്പം പോലും ഇല്ലാത്ത സ്ഥിതി എത്ര ശൂന്യമായ ഒരു അവസ്ഥയാണ്. അതിൻ്റെ വേറൊരു വശമാകുന്നു യോഹന്നാൻ തുടർന്ന് പറയുന്നത്. 4 വാക്യത്തിൽ അവനെ അറിഞ്ഞിരിക്കുന്നു എന്ന് പറയുകയും അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു, സത്യം അവനിലില്ല. ഇതിനെ ഞാൻ തുറന്നുള്ള സംസാരം, മറയില്ലാത്ത സംസാരം എന്നൊക്കെയാണ് പറയാറുള്ളത്. കഴിഞ്ഞ വാക്യത്തിൽ യോഹന്നാൻ പറഞ്ഞത് നാം അവനെ അറിയുന്നു എന്ന് അറിയുന്നു എന്നത്രേ. ഇത് അതിൻ്റെ ശരിയായ വശമാകുന്നു എന്ന് ഞാൻ പറയട്ടെ. നാം അവനെ അറിയുന്നു എന്നറിഞ്ഞിരിക്കുന്നു. അതായത് പോസിറ്റീവ് സൈഡ്. ജ്ഞാനവാദികളുടെ ഗോപ്യമായ അറിവിന് വിപരീതമായി നമുക്ക് അനുഭവത്താൽ അറിയാവുന്നതാണ്. തുടർന്നവൻ അതേ കാര്യത്തിൻ്റെ നിഷേധാത്മകമായ വശം പറയുന്നു. ക്രിസ്തുവിനോടുള്ള അനുസരണക്കേട് നമുക്കവനെ അറിയില്ല എന്നുള്ളതിൻ്റെ തെളിവാകുന്നു എന്ന്. ഇവിടെ അറിവ് എന്നതുകൊണ്ട് പുസ്തകത്തിൽ വായിച്ചുള്ള അറിവോ പടത്തിൽ കണ്ടുള്ള അറിവോ പറഞ്ഞു കേട്ടുള്ള അറിവോ അല്ല. പിന്നെയോ വ്യക്തിപരമായിട്ടുള്ള ബന്ധം. ഇവിടെ യോഹന്നാൻ പറയുന്നത് ക്രിസ്തുവിനോടുള്ള അനുസരണക്കേട് അവനുമായി നമുക്ക് ബന്ധമില്ല എന്നുള്ളതിൻ്റെ തെളിവാകുന്നു എന്നത്രേ. ഇത് വളരെ തുറന്നുള്ള സംസാരമാണല്ലോ, നേരിട്ടുള്ള സംസാരം. താനൊരു വിശ്വാസിയാകുന്നു എന്ന് അവകാശപ്പെടുകയും ക്രിസ്തുവിനോട് അനുസരണക്കേട് കാണിക്കുകയും ചെയ്യുന്ന പക്ഷം താനൊരു കള്ളനാകുന്നു എന്ന് സ്വയം വിളിച്ചറിയിക്കുകയാണ് ചെയ്യുന്നത്. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ ആ വ്യക്തിയുടെ ജീവിതം ഒരു കള്ളമാകുന്നു, അസത്യമാകുന്നു. തങ്ങൾ ദൈവമക്കളാകുന്നു എന്ന് പറയുന്ന അനേകം ആളുകളുണ്ട്. വാസ്തവത്തിൽ അവർ ദൈവമക്കളാണോ? യോഹന്നാൻ തന്നെ പറയുന്നത് ഈ കൂട്ടർ മറ്റാരെയുമല്ല സ്വയം കബളിപ്പിക്കുകയാണ് പോലും. ദൈവവചനത്തോട് താൽപ്പര്യമില്ലാത്തവരും ക്രിസ്തുവിനോട് അനുസരണം കെട്ടവരുമായ സഭാജനങ്ങളെല്ലാം വാസ്തവത്തിൽ ദൈവമക്കളാകുന്നു എന്ന് എന്നെക്കൊണ്ട് വിശ്വസിപ്പിക്കുവാൻ താങ്കൾക്ക് കഴിയില്ല സുഹൃത്തെ. ഈ കാര്യത്തിൽ താങ്കൾക്ക് 1000 വാദമുഖങ്ങൾ ഉണ്ടായിരിക്കും. എന്നാൽ ദൈവവചനത്തിന്റെ വെളിച്ചത്തിൽ താങ്കൾ ഒന്ന് എന്നോട് പറഞ്ഞാട്ടെ, ക്രിസ്തുവിനെ അനുസരിക്കാത്തവർ ക്രിസ്തുവിനുള്ളവരാകുന്നത് എങ്ങനെയാണ്? ദൈവമക്കളായി തീർന്നു കഴിഞ്ഞാൽ ദൈവവചനത്തോട് ഒരു സ്നേഹവും ദൈവകൽപ്പനകളോട് ഒരു ബഹുമാനവുമൊക്കെ സ്വതവേ ഉണ്ടാകും. അതില്ലാത്തവർ എത്ര ഭക്തി പറഞ്ഞാലും നടിച്ചാലും വീണ്ടും ജനനം പ്രാപിച്ചിട്ടുണ്ടെന്ന് പോലും ഞാൻ വിശ്വസിക്കുന്നില്ല. ഇത് എന്റെ അഭിപ്രായമല്ല എന്ന് ഞാൻ വീണ്ടും പറയട്ടെ. യോഹന്നാന്റെ അഭിപ്രായത്തോട് ഞാനും യോജിക്കുന്നു. അത്രമാത്രം. യോഹന്നാൻ ഇവിടെ പറയുന്നത് അവന്റെ കൽപ്പനകളെ, കർത്താവിന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നതിനാൽ നാം അവനെ അറിഞ്ഞിരിക്കുന്നു എന്ന് നാം അറിയുന്നു എന്നത്രേ. പഴയ നിയമത്തിൽ ദൈവം മോശയിലൂടെ ഇസ്രായേൽ ജനത്തിന് നൽകിയ 10 കൽപ്പനകളെക്കുറിച്ച് അല്ല യോഹന്നാൻ ഇവിടെ പറയുന്നത്. യോഹന്നാൻ സംസാരിക്കുന്നത് ക്രിസ്തു സഭയ്ക്ക് നൽകിയ കൽപ്പനകളെക്കുറിച്ചാണ്. ക്രിസ്തുവിന്റെ കൽപ്പനകൾ എന്ന് പറയുമ്പോൾ അനേകർക്കും സ്നാനം എന്ന ഒരൊറ്റ കാര്യമേ മനസ്സിൽ വരൂ. അതുമല്ല ഇവിടുത്തെ വിഷയം. ഇവിടെ യോഹന്നാൻ പറയുന്നത് ആർക്കും മനസ്സിലാകുന്ന കാര്യമാണല്ലോ, കർത്താവിന്റെ കൽപ്പനകളോട് ഒരു ദൈവവൈതലിന് സ്നേഹമില്ല എങ്കിൽ. വചനത്തിൽ പറയുന്ന പ്രകാരം അങ്ങനെയുള്ളവർ കയ്പുള്ള പകയിലും അനീതിയുടെ ബന്ധനത്തിലും അകപ്പെട്ടിരിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 8-ാം അധ്യായത്തിന്റെ 23-ാം വാക്യത്തിൽ നിന്നാണ് ഞാനത് വായിച്ചത്. ഈ വിഷയത്തിന്റെ ഗൗരവം നാം ഉൾക്കൊള്ളണം. പലർക്കും ഇന്നുള്ള പ്രശ്നം തങ്ങൾക്ക് സൗകര്യപ്പെടുന്നത് പോലെ ദൈവവചനത്തെ വ്യാഖ്യാനിച്ച് സംതൃപ്തിപ്പെടുന്നതാണ്. എന്നാൽ വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്ന കൽപ്പനകളോ? അവയിൽ ചിലത് യോഹന്നാൻ ഇവിടെ വിവരിക്കുന്നതാണ്. നമ്മുടെ കർത്താവ് ജഡത്തിൽ ഇവിടെ ആയിരുന്നപ്പോൾ പിതാവിനെക്കുറിച്ച് പറഞ്ഞത് യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 29-ാം വാക്യത്തിൽ ഞാൻ എല്ലായ്പ്പോഴും അവന് പ്രസാദമുള്ളത് ചെയ്യുന്നു. അതുപോലെ എനിക്ക് പറയുവാൻ കഴിയില്ല സുഹൃത്തെ. എന്നാൽ അവനെ പ്രസാദിപ്പിക്കണമെന്നാകുന്നു എന്റെയും ആഗ്രഹം എന്നെനിക്ക് പറയുവാൻ കഴിയും. ആ ഒരു വലിയ ഉദ്ദേശത്തിനായി ഞാൻ എൻ്റെ ജീവിതത്തെ സമർപ്പിച്ചിരിക്കുകയുമാണ്. പലപ്പോഴും ഞാൻ ഇടറുകയും തട്ടിവീഴുകയും ചെയ്യുമെങ്കിലും അവനെ പ്രസാദിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആ വാഞ്ച വലിയ കാര്യമാണെന്ന് ഞാൻ വീണ്ടും ഓർപ്പിക്കട്ടെ. പരാജയം സംഭവിച്ചെന്ന് വന്നേക്കാം. എന്നാൽ അതിലുള്ള ദുഃഖവും വിജയിക്കുവാനുള്ള ആഗ്രഹവുമൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഞാൻ ദൈവപൈതലാണ്. അത് ഞാനും ദൈവവും തമ്മിലുള്ള ബന്ധമാണെന്ന് മറ്റാർക്കും അതറിഞ്ഞിട്ട് കാര്യമില്ല എന്നും പറഞ്ഞാൽ അത് നടപ്പില്ല. പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന് 36-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ശരി തന്നെ. എന്നാൽ അതേസമയം അവന്റെ ഹൃദയത്തിൽ ദൈവഹിതം ചെയ്യുവാനുള്ള ഒരു വലിയ ആഗ്രഹം അവന്റെ വിശ്വാസത്തെ ഉറപ്പിക്കണം, പ്രകടമാക്കണം. അതല്ല എങ്കിൽ എന്താണ് വിശേഷം? ഇന്ന് അനേകരും തോന്നലുകളുടെ പിൻപെയാണ്. തങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ എല്ലാം ദൈവിക അനുഭവങ്ങൾ അല്ലെങ്കിൽ തോന്നലുകൾ എല്ലാം ദൈവം നൽകിയതാകുന്നു എന്ന ചിന്തയിൽ അവർ ഭോഷന്മാരായി തീർന്നിരിക്കുന്നു. നാളുകൾക്ക് ശേഷമാണ് ആ സുഹൃത്തിനെ കണ്ടത്. ആശ്ചര്യകരമായിരിക്കുന്നു, ആൾ വിവാഹിതനായി, സുന്ദരിയായ ഭാര്യയും കൂട്ടത്തിൽ തന്നെയുണ്ട്. എടോ, എന്നാണ് കല്യാണം കഴിഞ്ഞത്? എങ്കിലും എന്നെ ഒന്ന് ക്ഷണിച്ചില്ലല്ലോ. ഇതാണോ നമ്മുടെ കൂട്ട് എന്നൊക്കെ പരിഭവം പറഞ്ഞുകൊണ്ട് നിന്നപ്പോഴല്ലേ? അതിലൊക്കെ ആശ്ചര്യകരമായ വേറൊരു കാര്യം അറിയുന്നത്, ആ യുവ സ്നേഹിതൻ മറുപടി പറയുന്നു, താൻ ചിന്തിക്കുന്നത് പോലെ ഒരു വിവാഹത്തിലൂടൊന്നും ഞങ്ങൾ പോയില്ലടോ. തമ്മിൽ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു, പിന്നെ അതിനുവേണ്ടി പ്രാർത്ഥിച്ചു. ദൈവം അനുവാദം തരുന്നത് പോലെ തോന്നി. ഞങ്ങൾക്ക് രണ്ടുപേർക്കും പ്രത്യേകം പ്രത്യേകം ദർശനങ്ങൾ ലഭിച്ചു. ഞങ്ങൾ അന്നു മുതൽ ഒരുമിച്ച് ജീവിക്കുവാൻ തുടങ്ങി. ആരും ഞങ്ങളെ ഒരുമിച്ചാക്കിയതല്ല. ഞങ്ങൾ കച്ചേരിയിൽ പോയോ പള്ളിയിൽ പോയോ ഒരു ചടങ്ങിലൂടെയൊന്നും പോയില്ല, അതിൽ വിശ്വസിക്കുന്നുമില്ല. ദൈവം പറഞ്ഞപ്പോൾ ഞങ്ങൾ ഒന്നിച്ചായി. അത്രമാത്രം. എങ്ങനെയുണ്ട്? ഇതിനെയാണ് ആന്തരിക തെളിവ് എന്ന് ഞാൻ പറഞ്ഞത്. എന്നാൽ അവരുടെ തോന്നലുകൾ ദൈവം തന്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നതിന്റെ നേരെ എതിരാണെന്നും അവർ ദൈവഹിതത്തിന് വെളിയിലാണെന്നും ബാഹ്യ തെളിവായ ദൈവവചനം വ്യക്തമാക്കുന്നു. ഞാൻ വീണ്ടും പറയട്ടെ, ഈ യുവസ്നേഹിതർ പറഞ്ഞതായ കാര്യങ്ങൾ ദൈവവചനത്തിനെതിരാണെന്ന് അവർ മനസ്സിലാക്കിയിട്ടില്ല. ദൈവവചനത്തിനെതിരായിട്ടുള്ള കാര്യം ഒരിക്കലും ദൈവഹിതമാകില്ല. ഒന്നുകിൽ അവർ ദൈവത്തിന്റെ സ്വഭാവം അറിഞ്ഞിട്ടില്ല, ദൈവവുമായി ബന്ധപ്പെട്ടിട്ടില്ല, അതല്ല എങ്കിൽ അവനെ അനുസരിക്കത്തക്കവണ്ണം അവർ അവനെ സ്നേഹിക്കുന്നില്ല. ഒന്ന് യോഹന്നാൻ 2:5. എന്നാൽ ആരെങ്കിലും അവന്റെ വചനം പ്രമാണിക്കുന്നു എങ്കിൽ അവനിൽ ദൈവസ്നേഹം വാസ്തവമായി തികഞ്ഞിരിക്കുന്നു, നാം അവനിൽ ഇരിക്കുന്നു എന്ന് ഇതിനാൽ നമുക്കറിയാം. വളരെ ചുരുക്കം വ്യാഖ്യാതാക്കൾ മാത്രം ചെയ്തിട്ടുള്ള ഒരു വിഭജനം അഥവാ വ്യത്യാസം ഞാൻ ഇവിടെ ഉണ്ടാക്കുവാൻ ആഗ്രഹിക്കുന്നു. ദൈവവചനവും ദൈവത്തിന്റെ കൽപ്പനകളും തമ്മിൽ ഒരു വ്യത്യാസമുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കൽപ്പനകൾ തന്നെയല്ലേ ദൈവവചനമെന്ന് ആരെങ്കിലും എന്നോട് വാദിച്ചേക്കാം. അതെ, അത് അങ്ങനെ തന്നെയാണ്. എന്നാൽ ഒരു കാര്യം ഓർക്കണം, കൽപ്പനകൾ ദൈവവചനമാകുന്നു, എന്നാൽ ദൈവവചനം മൊത്തം കൽപ്പനകളല്ല, അത് അതിലും അധികമാണ്. തമ്മിലുള്ള വ്യത്യാസം താങ്കൾ മനസ്സിലാക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. ദൈവവചനത്തിൽ കൽപ്പനകൾ അനേകമുണ്ട്, എന്നാൽ ദൈവവചനം മൊത്തം കൽപ്പനകളല്ല. വചനം ദൈവഹിതത്തിന്റെ പ്രകടനമാകും, അത് കൽപ്പനകളോ മറ്റെന്തെങ്കിലുമോ ആകട്ടെ, അത് ദൈവഹിതത്തിന്റെ പ്രദർശനമാകും. ദൈവവചനത്തിൽ നമ്മുടെ ജീവിതങ്ങളെക്കുറിച്ചുള്ള അവിടുത്തെ ഹിതത്തിന്റെ പൂർണ്ണമായ വെളിപ്പാട് നമുക്കുണ്ട്. ആ പറഞ്ഞതിന്റെ ആഴം നിങ്ങൾ ഉൾക്കൊള്ളുന്നു എങ്കിൽ ദൈവവചനത്തിന്റെ പ്രാധാന്യം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒരിക്കലും മറക്കില്ല. അതിനെ പൊന്നുപോലെ സ്നേഹിക്കും, പരമാവധി ബഹുമാനിക്കും. യോഹന്നാന്റെ സുവിശേഷം 14:15 കർത്താവ് പറഞ്ഞത്, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ കൽപ്പനകളെ കാത്തുകൊള്ളും എന്നത്രേ. 14:23 അവൻ പറഞ്ഞത്, എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പ്രമാണിക്കും. എന്താണ് ഇവിടുത്തെ വ്യത്യാസം? ഞാനൊരു ഉദാഹരണത്തോടെ ഇത് വ്യക്തമാക്കാം. കൃഷിക്കാരുടെ ഒരു കുടുംബം, അതെ, നമ്മുടെ നാട്ടിൻ പുറത്ത്, ആ ഞങ്ങളുടെ തിരുവല്ലായ്ക്ക് അടുത്ത് തന്നെയാണെന്ന് ഇരിക്കട്ടെ, ആർക്കും പരിഭവമില്ലല്ലോ. ഒരു ദിവസം അപ്പച്ചൻ മകനോട് പറഞ്ഞു, മോനെ, നീ സ്കൂളിൽ നിന്നും വന്നു കഴിഞ്ഞ് എന്നും കുറെ പുല്ല് പറിച്ച് നമ്മുടെ പശുവിന് കൊടുക്കണം. ഞാൻ നമ്മുടെ പുരയിടത്തിലെ പണിയൊക്കെ കഴിഞ്ഞു വന്ന് പശുവിനെ കറന്ന് പാല് ടൗണിൽ കൊണ്ട് കൊടുത്ത് കഴിയുമ്പോൾ നേരം വളരെ വൈകും. പിന്നെ അങ്ങേയറ്റം പശുവിനെ ഒന്ന് കുളിപ്പിക്കുവാൻ മാത്രമേ എനിക്ക് സമയം കാണൂ. മകൻ എന്നും അപ്പച്ചൻ പറഞ്ഞതുപോലെ തന്നെ ചെയ്യുന്നു. സ്കൂളിൽ നിന്നും വന്നു കഴിഞ്ഞ് അല്പം കാപ്പി കുടിച്ചിട്ട് 1-2 മണിക്കൂർ പുല്ല് പറിക്കുവാൻ പോകുന്നു. എന്നാൽ ഒരു ദിവസം രാവിലെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ അപ്പച്ചൻ പറഞ്ഞു, എനിക്ക് ഇന്ന് നല്ല സുഖം തോന്നുന്നില്ലല്ലോ. ഇന്ന് പുരയിടത്തിൽ പോയി പണിയെടുക്കുവാനോ മറ്റെന്തെങ്കിലും ചെയ്യുവാനോ എനിക്ക് കഴിയുമെന്ന് തോന്നുന്നില്ല. നന്നേ പ്രയാസപ്പെട്ട അപ്പച്ചൻ പുരയിടത്തിൽ വരെ പോയി. മകൻ അന്ന് സ്കൂളിൽ നിന്നും ഓടി വന്നു. അപ്പച്ചൻ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ മുടങ്ങി എന്ന് അവൻ മനസ്സിലാക്കി. അവനോട് പറഞ്ഞിരിക്കുന്നത് പുല്ല് പറിക്കുവാൻ മാത്രമാണ്. എന്നാൽ അവൻ പെട്ടെന്ന് പശുവിനെ കറന്ന് പാലും കൊണ്ട് ഓടിപ്പോയി. അത് കൊടുക്കേണ്ടടുത്ത് കൊടുത്തിട്ട് മടങ്ങി വന്ന് വേഗം പുല്ല് പറിച്ചു കഴിഞ്ഞ് പശുവിനെ കുളിപ്പിച്ച് അവനും കുളിച്ച് പഠിക്കുവാനിരുന്നു. എത്ര നല്ല കുട്ടിയില്ലേ. അവൻ പുല്ല് പറിച്ചത് അത് ചെയ്യുവാൻ അവനോട് ആജ്ഞാപിച്ചിട്ടുണ്ടായിരുന്നതിനാലാണ്. എന്നാൽ മറ്റെല്ലാം ചെയ്തത് അവൻ അവന്റെ അപ്പച്ചനെ സ്നേഹിക്കുന്നതിനാലായിരുന്നു. തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായല്ലോ. ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു ദൈവവൈതൽ ദൈവകൽപ്പനകൾ അനുസരിക്കുവാൻ മാത്രമല്ല ആഗ്രഹിക്കുന്നു, പിന്നെയോ ദൈവവചനവും അനുസരിക്കുവാൻ ആഗ്രഹിക്കുന്നു. താൻ ചെയ്യുന്നതിലെല്ലാം തന്റെ പിതാവിനെ പ്രസാദിപ്പിക്കുവാനാണ് അവൻ ആഗ്രഹിക്കുന്നത്. ചില ആളുകളുടെ പ്രവർത്തനങ്ങളിൽ നിന്നും പ്രതികരണങ്ങളിൽ നിന്നും എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു ധാരണ എന്താണെന്ന് ഞാൻ പറയട്ടെ. തങ്ങൾക്ക് കഴിയുന്നത്രയും രക്ഷിക്കപ്പെടാത്തവരെ പോലെ ജീവിക്കുകയും വേണം, അതേസമയം ദൈവമക്കളായിരിക്കുകയും വേണം. പഴമക്കാർ പറയില്ലേ, ഉത്തരത്തിലിരിക്കുന്നത് എടുക്കുകയും വേണം, കക്ഷത്തിലിരിക്കുന്നത് പോവുകയും വരുന്നു. തങ്ങളുടെ സൗകര്യത്തിനുള്ള ഒരു ദൈവത്തെയാണ് ഇക്കൂട്ടർ ഇഷ്ടപ്പെടുന്നത്. കള്ളം പറയേണ്ടിടത്ത് കള്ളം പറയുകയും മോഷ്ടിക്കാവുന്നിടത്ത് മോഷ്ടിക്കുകയും ആരെയൊക്കെ മുഷിപ്പിക്കുകയും വിമർശിക്കുകയും ചെയ്യാമോ അതെല്ലാം ചെയ്തിട്ട് ഭക്തിയുടെ കാര്യം പറയുമ്പോൾ മുൻപന്തിയിലാണെന്ന ഭാവം. ദൈവത്തിന് ഇഷ്ടമില്ലാത്തവ എന്ന് വ്യക്തമായി അറിയാവുന്ന കാര്യങ്ങൾ ഒരു വിലക്കുമില്ലാത്തതുപോലെ ചെയ്തിട്ട് ഭക്തിയുടെ പാരമ്യത്തിലാകുന്നു തങ്ങളെന്ന് നടിക്കുന്നവർ ഏത് നരകത്തിലേക്കാണെന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഒരു വിശ്വാസിക്ക് ഇതും അതും ചെയ്യുമ്പോൾ തന്നെ ഒരു ദൈവപൈതലായിരിക്കുവാൻ സാധിക്കുമോ എന്ന് എന്നോട് ചോദിക്കുന്നവർക്ക് ഞാൻ സാധാരണ മറുപടി നൽകാറില്ല. കാരണം അവരുടെ ആ ചോദ്യം തന്നെ തെറ്റാണ്. ചോദിക്കുവാൻ കൊള്ളാകുന്ന ശരിയായ ചോദ്യം എന്തെന്ന് ഞാൻ പറയാം. എന്റെ സ്വർഗത്തിലെ അപ്പച്ചനെ പ്രസാദിപ്പിക്കുവാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഒരു യഥാർത്ഥ ദൈവപൈതൽ എപ്പോഴും ദൈവത്തെ പ്രസാദിപ്പിക്കുന്നത് എങ്ങനെ എന്നാണ് ചിന്തിക്കുന്നത്. ക്രിസ്തീയ ജീവിതത്തിന്റെ ആ മാർജിനിൽ എപ്പോഴും ജീവിക്കുവാനല്ല അവൻ നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. സ്നേഹം എപ്പോഴും അങ്ങനെയല്ലേ? എന്തെല്ലാം ചെയ്താൽ താങ്കൾ പിണങ്ങാതിരിക്കും എന്നുള്ളത് ആത്മാർത്ഥതയില്ലാത്ത കൂലിക്ക് പണിയെടുക്കുന്നത് പോലുള്ള മനോഭാവത്തിൽ നിന്നും ഉണ്ടാകുന്നതാണ്. നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ ബന്ധങ്ങളിൽ തന്നെ ഇത് സത്യമല്ലേ എന്ന് ചിന്തിക്കൂ. ഏതെങ്കിലും ഭാര്യ ഭർത്താവിനോട് പറയുമോ, നിങ്ങളുടെ ഭാര്യ ആയിരിക്കുന്നതിൽ നിന്നും ഈ കാര്യവും ആ കാര്യവും അങ്ങനെ പല കാര്യങ്ങളും തടസ്സമാകുമോ, എനിക്കെന്റെ പഴയ ബന്ധങ്ങളിൽ കൂടി ഒരു പരിധിവരെ പോകാമോ? അങ്ങനെ പറഞ്ഞാൽ എന്തുണ്ടാകുമെന്ന് നമുക്കറിയാം. ഒരു യഥാർത്ഥ ഭാര്യ തന്റെ ഭർത്താവിനെ എങ്ങനെ പ്രസാദിപ്പിക്കാം എന്നുള്ള കാര്യമാണ് എപ്പോഴും ചിന്തിക്കുന്നത്. ഇന്നലത്തെ ഇതിനേക്കാൾ കൂടുതൽ പ്രസാദിക്കുവാനുള്ള മാർഗം എന്താണ്? നല്ല ഭക്ഷണം, കൂടുതൽ സ്നേഹത്തോടു കൂടിയ പെരുമാറ്റങ്ങൾ. അതല്ലാത്തതിനെ എന്താണ് പറയേണ്ടതെന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കും. ദൈവത്തോടുള്ള നമ്മുടെ ബന്ധവും അങ്ങനെ തന്നെ ആയിരിക്കണം. ഞാൻ ഇത് ചെയ്താൽ ദൈവം കോപിക്കുമോ എന്നുള്ളതിനേക്കാൾ ദൈവത്തിന് കൂടുതൽ പ്രസാദകരമായവ എന്തെന്ന് കണ്ടുപിടിച്ച് അവ ചെയ്യുക. വിശ്വാസികൾ എന്ന് അഭിമാനിക്കുന്നവരിൽ ചിലർ വളരെയേറെ വിശാല മനസ്കരായിരിക്കുവാൻ താല്പര്യപ്പെടുന്നു. അവർ വിസ്കി കുടിക്കുന്നതിനോട് എതിരുള്ളവരാണ്, എന്നാൽ ബിയർ കുടിക്കും. തങ്ങൾ വിശാല മനസ്കരാകുന്നു എന്നുള്ള ചിന്ത അവർക്കത് നൽകുമെന്നാണ് അവർ കരുതുന്നത്. അതിൽ അവർ സന്തുഷ്ടരാണ് താനും. കാരണം സമൂഹത്തിലെ വിശാലന്മാരുമായി കമ്പനി കൂടുവാനും അതേസമയം ദൈവമക്കളായി ജീവിക്കുവാനും കഴിയുന്നുവല്ലോ. ചിലർ തിയേറ്ററിൽ പോയി സിനിമ കാണുന്നതിനോട് ഭയങ്കര എതിരുള്ളവരാണ്, എന്നാൽ മണിക്കൂറുകൾ ടിവിയുടെ മുൻപിൽ സമയം ചെലവഴിക്കുന്നത് വിശാല മനസ്കതയാണെന്നത്രേ അവരുടെ ഭാഷ. ഞാൻ വളരെ ഇടുങ്ങിയ ചിന്താഗതിക്കാരനാണെന്ന് ഒരുപക്ഷെ ഇങ്ങനെയുള്ളവർ ചിന്തിക്കുന്നുണ്ടാകുമെന്ന് എനിക്ക് തീർച്ചയുണ്ട്. ഞാൻ പറയുന്നത് വാസ്തവത്തിൽ അത് താങ്കൾ മനസ്സിലാക്കിയാൽ ആരാണ് യഥാർത്ഥത്തിൽ വിശാല മനസ്കർ എന്ന് താങ്കൾ അറിയും. പ്രിയ ക്രിസ്തീയ സുഹൃത്തെ, ദൈവവൈതലെ, ഇവിടെ ചോദിക്കേണ്ട ചോദ്യം, ഞാൻ ഈ ചെയ്യുന്നത് എന്റെ സ്വർഗത്തിലെ അപ്പച്ചന് പ്രസാദമാകുമോ? അവനെ പ്രസാദിപ്പിക്കുന്ന കാര്യങ്ങൾ വേണം എനിക്ക് ചെയ്യുവാൻ. അവിടുത്തെ ഹൃദയത്തിന് സന്തോഷം നൽകുന്നവ, എന്റെ ജീവിതത്തിൽ സന്തോഷവും കൂട്ടായ്മയും നൽകുന്നവ. ഈ പറഞ്ഞതെല്ലാം എങ്ങനെയാണ് സാധിക്കുന്നത്? അതെ, സ്നേഹത്തിന്റെ അടിസ്ഥാനത്തിൽ. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു എങ്കിൽ എന്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. മാത്രമല്ല, എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പ്രമാണിക്കും. താങ്കൾ അവനെ സ്നേഹിക്കുന്നുവെങ്കിൽ അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുന്നതിലും ഏറെ താങ്കൾ ചെയ്യും. താങ്കൾ അവന് വേണ്ടി കുറെ കൂടുതൽ കാര്യങ്ങൾ ചെയ്യും. ഞാൻ ഈ കാര്യം തിരിച്ചും മറിച്ചും പറയുന്നത് ഇതിന്റെ ഗൗരവം നിങ്ങൾ മനസ്സിലാക്കുവാനാണ്. ഇനിയും എന്തെങ്കിലും ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് ചോദിക്കാതെ എനിക്കിതുകൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുമോ എന്ന് ചോദിക്കൂ. അതാണ് ഏറ്റവും നല്ല ചോദ്യം. ദൈവത്തോടുള്ള സ്നേഹത്തിൽ വളരുന്നു എന്നുള്ളതിൻ്റെ ആത്യന്തികമായ തെളിവ് വികാരത്തള്ളലിൽ വല്ലതുമൊക്കെ വിളിച്ചു പറയുന്നതല്ല, ആവേശജനകമായ ആരാധനയും അല്ല. അതൊക്കെ അതിൻ്റെ സ്ഥാനത്ത് പ്രധാനപ്പെട്ടവ തന്നെയാണ്. പിന്നെയോ ദൈനംദിന ചിട്ടയോടുകൂടിയ അനുസരണത്താൽ നമ്മുടെ സ്വഭാവം നാം സ്നേഹിക്കുന്നവനായ ദൈവത്തിൻ്റെ രൂപത്തോട് അനുരൂപപ്പെടുന്ന അവസ്ഥ ഒരു വലിയ പങ്ക് വിശ്വാസികൾക്കും അവരുടെ ചിന്തയിൽ ചെയ്യാവുന്ന കുറ്റത്തെക്കുറിച്ച് മാത്രമേ ചിന്തയുള്ളൂ. വിട്ടുകളയുന്നവയെക്കുറിച്ച് അല്ലെങ്കിൽ ചെയ്യേണ്ടവ ചെയ്യാത്തതിനെക്കുറിച്ച് യാതൊരു ചിന്തയുമില്ല. നന്മ ചെയ്യുവാൻ അറിഞ്ഞിട്ടും അത് ചെയ്യാത്തവൻ അത് പാപമാകുന്നു എന്ന് യാക്കോബ് പറയുന്നു. ഞാൻ ചെയ്യണമെന്ന് എനിക്കറിയാവുന്ന അനേകം കാര്യങ്ങളുണ്ട്, എന്നാൽ അവ ചെയ്യുന്നതിൽ ഞാൻ ഉപേക്ഷ കാണിക്കാറുണ്ട്. അവ വിട്ടുകളയുന്ന തെറ്റാണ്. പ്രിയ സുഹൃത്തെ, അഞ്ചാം വാക്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാൻ അതൊന്നുകൂടി വായിക്കാം. എന്നാൽ ഒരുവൻ അവിടുത്തെ വചനം അനുസരിക്കുന്നുവെങ്കിൽ ദൈവസ്നേഹം അവനിൽ വാസ്തവമായി തികഞ്ഞിരിക്കുന്നു. നാം അവനിൽ ഇരിക്കുന്നു എന്ന് ഇതിനാൽ നമുക്കറിയാം. അടുത്ത വാക്യവും ഈ പറഞ്ഞതുപോലെ ഞാൻ ഇഷ്ടപ്പെടുന്നു. ആറാം വാക്യം, അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്നതുപോലെ നടക്കേണ്ടതാണ്. കർത്താവായ യേശു ചെയ്തതെല്ലാം ചെയ്യുവാനോ അവനായിരുന്നതുപോലെ ആയിരിക്കുവാനോ നമുക്ക് സാധിച്ചെന്ന് വരില്ല. ഞാൻ പറഞ്ഞ ആശയം നിങ്ങൾക്ക് മനസ്സിലായല്ലേ? എന്നാൽ പിതാവിൻ്റെ ഹിതം ചെയ്യുവാൻ നാം നമ്മുടെ ഹൃദയത്തെ ഒരുക്കിയാൽ, അതായിരുന്നു കർത്താവായ യേശു തൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി കണ്ടിരുന്നത്. അങ്ങനെ നാം നടക്കുമ്പോൾ നാം അവൻ നടന്നതുപോലെ നടക്കുകയാകും. ഓരോ ദൈവവേദലിൻ്റെയും ജീവിതത്തിൻ്റെ ലക്ഷ്യം അതായിരിക്കണം. എങ്ങനെയാണ് യേശു ഈ ഭൂമിയിൽ നടന്നത്? തീർച്ചയായും ദൈവത്തോടൊപ്പം വെളിച്ചത്തിൽ. അവൻ്റെ നടപ്പിന് വേറൊരു വശമുള്ളതും നിങ്ങൾ അറിയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആവശ്യത്തിലിരിക്കുന്ന ജനത്തോട് സ്നേഹത്തോടെയാണ് അവൻ നടന്നടുത്തത്. പാപത്തിൽ നിന്നും അകലുന്നതും മാത്രമല്ല വെളിച്ചത്തിലുള്ള നടപ്പ് എന്നോർക്കണം. സ്നേഹത്തോട് അടുക്കുന്നതും കൂടിയാണ് വെളിച്ചത്തിൽ നടക്കുക എന്ന് പറഞ്ഞാൽ. ക്രിസ്തുവിൽ വസിക്കുന്ന ഒരാൾക്ക് ആത്മാവിൻ്റെ ഫലം പ്രദർശിപ്പിക്കാതിരിക്കുവാൻ കഴിയില്ല. അവൻ നടന്നതുപോലെ നടക്കേണ്ടതാണ്. നാം അവനിൽ വസിക്കുന്നു എങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹം പ്രാപിക്കുവാൻ സാധിക്കും. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ ഈ കാര്യം വളരെ വ്യക്തമായി കർത്താവ് പറഞ്ഞു. വാസ്തവത്തിൽ അവനിൽ വസിക്കുക എന്ന് പറഞ്ഞാൽ എന്താകുന്നു എന്ന് ഈ വാക്യം നമുക്ക് വെളിവാക്കും. അവൻ നടന്നതുപോലെ നടക്കേണ്ടതാകും. അവൻ ചിന്തിച്ചതുപോലെ ചിന്തിക്കേണ്ടതാകും. അവൻ സംസാരിച്ചതുപോലെ സംസാരിക്കുക. അതെ, ആത്യന്തികമായി ജീവിതത്തിൻ്റെ ലക്ഷ്യം ദൈവഹിതം നിറവേറ്റുക എന്നുള്ളതായിരുന്നു. യേശു ഈ ഭൂമിയിലായിരുന്നപ്പോൾ അവൻ എപ്പോഴും അതിനുവേണ്ടിയിട്ടായിരുന്നല്ലോ സംസാരിച്ചതും പ്രവർത്തിച്ചതും. താങ്കളും ഞാനും ക്രിസ്തുവിനെ സ്നേഹിക്കുന്ന പക്ഷം നാം അവൻ്റെ വചനം അനുസരിക്കുവാൻ പോവുകയാണ്. നാം അവനെ സ്നേഹിക്കുന്നുവെങ്കിൽ നാം അവൻ്റെ വചനം അനുസരിക്കും. താങ്കൾ സ്നേഹിക്കുന്ന വ്യക്തിയെ പ്രസാദിപ്പിക്കണമെന്നാണ് താങ്കളുടെ എപ്പോഴുമുള്ള ആഗ്രഹം. പ്രസാദിപ്പിക്കണം. ക്രിസ്തുവിന് വേണ്ടി സമർപ്പിക്കുന്നുവോ എന്നല്ല, ക്രിസ്തുവിനെ സ്നേഹിക്കുന്നുവോ എന്നാണ്. അല്ല, താങ്കൾ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നുവോ?
ഞങ്ങളുടെ വിലാസം: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരള.